ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് നാരായണന്റെ കഥയാണ്, തേൻ വരിക്കാനുള്ള ചെറുകഥയാണ് വായിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോ നാരായൺ എന്നുള്ള എഴുത്തുകാരൻ എന്ന് പറഞ്ഞാല് നമ്മള് വരദയുടെ വായനാ മുറിയിൽ അദ്ദേഹത്തെ ആദ്യമായിട്ട് വായിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൊച്ചെഴുത്തി എന്നുള്ള നോവലാണ് മലയാള സാഹിത്യത്തിന് നാരായൺ എന്നുള്ള എഴുത്തുകാരനിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സാഹിത്യ സംഭാവന കൊച്ചെഴുത്തിയാണ്. കൊച്ചെഴുത്തിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു നോവലിനെ കുറിച്ച് പറയാതെ ഈ ഒരു കഥയിലേക്ക് വരാൻ കഴിയില്ല. കാരണം നാരായൺ എന്ന് പറയുമ്പോൾ നമുക്ക് കൊച്ചെഴുത്തിയും അതുപോലെ തന്നെ ഊരാളിക്കുടി അങ്ങനെയൊക്കെയുള്ള അത് രണ്ട് വളരെ പ്രസിദ്ധമായ നോവലുകളാണ്. ആ നോവലുകളുടെ പ്രത്യേകതയും കൂടി നമ്മൾ പറഞ്ഞു പോവേണ്ടതുണ്ട്. കാരണം ഗോത്ര സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഗോത്ര സ്മൃതികളുടെ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഉള്ള രണ്ട് നോവലുകളാണ് ഈ കൊച്ചെഴുത്തിയും ഊരാളിക്കുടിയും ഒക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ വായിക്കാൻ ശ്രമിക്കണം നമ്മുടെ വായനക്കാര്, വ്യൂവേഴ്സ്. കാരണം അതിന്റെയൊക്കെ ആ നോവലൊക്കെ നമുക്കൊന്ന് പഠിച്ച് റിവ്യൂ അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ശ്രമമായിരിക്കും. എന്നാലും എന്റെ വായനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നോവലുകളൊക്കെയാണിത്. പക്ഷെ ആ നോവലിന്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പറഞ്ഞല്ലോ ഗോത്ര സ്മൃതികൾ അല്ലെങ്കിൽ ട്രൈബൽ സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെ അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ അതൊക്കെ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങൾ ഒക്കെയാണ് ആ നോവലുകളിൽ പ്രതിപാദിക്കുന്നത് കൂടുതലായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നോവലുകളാണ്. നാരായൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ട് കൃതികളും ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അതുപോലെ അത്തരം ആ ഒരു വിഭാഗക്കാരിൽ നിന്നും ഉള്ള ഒരു എഴുത്തുകാരൻ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ജാതീയമായ ഒരു കൊട്ടേഷൻ ഒരു ഒരു സാഹിത്യ കൃതിക്കും ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും ഈ രണ്ട് നോവലുകളുടെ ഒരു പശ്ചാത്തലവും അത് എഴുതിയ ആളുടെ പശ്ചാത്തലവും പറയുമ്പോൾ അത് പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതൊന്ന് പരാമർശിച്ചത്. പക്ഷേ ഇതൊന്നും ഇത്തരത്തിലുള്ള ബാക്ക്ഡ്രോപ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതില് ഒരു കഥാസമാഹാരമുണ്ട്, നിസ്സഹായന്റെ നിലവിളി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിസ്സഹായന്റെ നിലവിളിയിൽ കുറച്ചധികം കഥകളുണ്ട്. അതിലെ ഒരു കഥയാണ് തേൻ വരിക്ക. അപ്പൊ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കഥകളും മനുഷ്യനും മണ്ണും പ്രകൃതിയും ഒക്കെ ആയിട്ട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന കഥകളാണ് കൂടുതലുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മണ്ണിന്റെ മണമുള്ള അല്ലെങ്കിൽ പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുന്ന മണ്ണിൽ തൊട്ട് ജീവിക്കുന്ന മണ്ണിൽ ചവിട്ടി ജീവിക്കുന്ന മനുഷ്യന്റെ കഥകളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അപ്പൊ തേൻവരിക്ക എന്നുള്ള കഥയെക്കുറിച്ച് ഒരുപാട് ആമുഖങ്ങൾ ഞാൻ പറയുന്നില്ല, നേരിട്ട് നമ്മൾ കഥയിലേക്ക് വരും. എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്താണ് കഥയെന്നും എന്തായിരിക്കാം നാരായൺ ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ ഒരു ചെറിയ ചർച്ചയും കൂടി ആവാം എപ്പോഴത്തെയും പോലെ. അപ്പോ നിസ്സഹായന്റെ നിലവിളി എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ശ്രീനാരായൺ എഴുതിയ തേൻവരിക്ക എന്നുള്ള കഥയിലേക്ക് വരാം. തേൻവരിക്ക. പ്ലാവിലകൾ കൊഴിഞ്ഞു വീഴുന്നത് കരച്ചിലോടെയല്ലേ? മുറ്റത്ത് നിന്ന അയ്യപ്പൻ പ്ലാവിനെ സൂക്ഷിച്ചു നോക്കി. വീടിനും പരിസരത്തിനും തണലും കാറ്റും നൽകി രക്ഷകനായി പടർന്ന് നിൽക്കുന്ന തേൻവരിക്ക. വളവും പുളവുമില്ലാതെ നല്ല വണ്ണവും ഉയരവുമുള്ള തടിയിൽ ചാരിവച്ച മുളയേണി, ചെറിയ കൊമ്പുകളിലൊക്കെ ഒടുവിലുണ്ടായ ചക്കകൾ, അതൊക്കെ ഇനിയും വിളഞ്ഞിട്ടില്ല. മകൻ സുരേന്ദ്രനോടൊപ്പം രണ്ടുപേർ തടിയുടെ വണ്ണം അളക്കുന്നു. അതെന്തിനെന്ന് ഓർക്കുമ്പോൾ വെള്ളം നിറച്ച കുടവും ചുമന്ന് സുരേന്ദ്രന്റെ ഭാര്യ ലീല വന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവൾ പറഞ്ഞു, തടിക്കച്ചവടക്കാരാച്ച കൂടെയുള്ളത്. അയ്യപ്പൻ നടുങ്ങിപ്പോയി. ലീലയെ തൂറിച്ചൊന്ന് നോക്കി. വിൽക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഞാൻ പറഞ്ഞാലുണ്ടോ? കേൾക്കുന്നു. ഷാപ്പിലെ പറ്റു തീർക്കാനാവും. സുരേന്ദ്രന്റെ മക്കൾ രണ്ടുപേരും മുറ്റത്തിറങ്ങി. അവർ പറഞ്ഞു, തേൻ വരിക്ക വിക്കണ്ട മുത്തച്ഛ. വിക്കണ്ടെന്ന് മക്കൾ അച്ഛനോട് പറ. മനസ്സിലൊരു നീറ്റലോടെ അയ്യപ്പൻ പിന്നെയും പ്ലാവിലേക്ക് നോക്കി. ജില്ലകളിലൊക്കെ ഏതെല്ലാം പക്ഷികളാണ് വന്നിരിക്കുന്നത്. മുമ്പൊക്കെ പക്ഷികളുടെ കൂട്ടമായിരുന്നു, ഇപ്പോൾ രണ്ടും നാലും ഒക്കെ ഉള്ളൂ. ആ തടിക്ക് പല കാലത്തും ആവശ്യക്കാരുണ്ടായിരുന്നു, പക്ഷേ നാളിതുവരെ വിറ്റുകുലയ്ക്കാൻ ആർക്കും തോന്നിയില്ല. എന്നാൽ ഇപ്പോൾ തന്റെ മകൻ ദാരിദ്ര്യം എന്തെന്നറിയാതെയാണ് കുടുംബത്തിൽ മക്കൾ വളർന്നതും വളരുന്നതും. അക്കാര്യത്തിൽ ഈ പ്രാവിന് വലിയ പങ്ക് എന്നും ഉണ്ടായിരുന്നു. തുലാമാസമാകുമ്പോൾ ചുവട് മുതൽ മുകൾ വരെ ചൗണ്ടക്കായികൾ വിരിഞ്ഞു തുടങ്ങും. ഒരു ഞെട്ടിൽ രണ്ടും മൂന്നും വീതം, ചിലത് കൊഴിഞ്ഞു പോകും. ബാക്കിയുള്ളവ മകരത്തിലെ തണുപ്പാകുമ്പോൾ പകുതി വിളവാകും. തടിയിലും കൊമ്പുകളിലുമെല്ലാം രണ്ടാം തവണക്കാർ വിരിയുന്നതും മകരത്തിലാണ്. കുംഭമാസത്തിലെ ശിവരാത്രിക്ക് നോയമ്പും ഉറക്കമൊഴിക്കലും പതിവുണ്ട്. അന്ന് ചോറും കറികളും ഇല്ല. ഒരു നേരത്തെ അരിയേതര ഭക്ഷണം, പുഴുങ്ങാൻ പാകമായ ചക്ക തേൻവരിക്കയിൽ ഉണ്ടാകും. രാവിലെ കുളിച്ച് ഭസ്മകുറിയും തൊട്ട് അയ്യപ്പൻ പ്ലാവിൻ ചുവട്ടിലെത്തും. എടുക്കാനുള്ള ചക്ക നേരത്തെ നോക്കി വെച്ചതാണ്, എന്നാലും വീണ്ടും ഒരു തോട്ടം. ഒന്ന് കുറയുകയാണല്ലോ. ചക്കയുടെ പുറത്തെ മുള്ളിന്റെ കറുപ്പ് വിളഞ്ഞതിന്റെ തെളിവ്. ആരോടോ അനുവാദം ചോദിക്കും പോലെ ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ, ഇഷ്ടമുള്ളത് മുറിച്ചെടുക്ക്, പ്ലാവ് അങ്ങനെ പറഞ്ഞെന്ന തോന്നലോടെ. മുകളിലെങ്ങാനും ഇരിക്കുന്നതാണെങ്കിൽ ഏണി ചാരി കയറ് കെട്ടി താഴെ ഇറക്കും. ചുവട്ടിലാണെങ്കിൽ ചക്കയോട് ചേർത്ത് ഞെട്ട് മുറിക്കും. തടിയിൽ നിന്ന് വേർപെടാത്ത ഞെട്ടിന്റെ മുറിവിലൂടെ രണ്ടു നാളേക്ക് തേനൂറി വരും. ഇലക്കുമ്പിളിൽ ശേഖരിച്ചെടുക്കാം. ചെറുപ്പത്തിൽ അയ്യപ്പൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ മുത്തച്ഛനാണല്ലോ. കൈകാലുകൾക്കും കണ്ണിനുമൊക്കെ പ്രായത്തിന്റെ ക്ഷീണമുള്ള അയ്യപ്പന് തേൻവരിക്കയുടെ കാര്യം നല്ല ഓർമ്മയുണ്ട്. സമൃദ്ധിയുടെ ആ കാലം കുംഭത്തിൽ തുടങ്ങി മിഥുനം ആദ്യം വരെയാണ്. അതിനിടയിൽ പഴുത്തതും പച്ചയുമായി 100-150 വരിക്ക ചക്കകൾ കിട്ടിയിരിക്കും. കാലത്ത് കാപ്പിക്കും വൈകുന്നേരം പുഴുങ്ങാനുമുള്ള ചക്ക വെട്ടിപ്പിളർന്ന് കഷ്ണങ്ങളാക്കി ചുള അടർത്തു. ചകിണി കളഞ്ഞ് ചുളയുടെ ഒരു വശം കീറി പാട പൊട്ടിക്കാതെ കുരുവെടുക്കും. ചുള പിന്നെ നീളത്തിൽ കനം കുറച്ച് കീന്തി ചുരണ്ടിയ തേങ്ങ, വേപ്പില, പാകത്തിന് ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിളക്കി വേവിച്ചാൽ ചക്കപ്പുഴുക്ക്. കുരുവിന് പുറമെയുള്ള പാട ഒന്ന് ഞെക്കിയാൽ പൊട്ടി വേർപെടും. ഞെട്ട് കളഞ്ഞ് അരിഞ്ഞ് തോരനുണ്ടാക്കാം. കുരു ചുരണ്ടി കനം കുറച്ചരിഞ്ഞാൽ തോരനോ മെഴുക്കുപുരുട്ടിയോ മുരിങ്ങക്കായ മാങ്ങ ചെമ്മീൻ ഏതെങ്കിലും ചേർത്ത് ചാറ് കറി. മീനം മേടം മാസങ്ങളിൽ ചക്ക കൂട്ടമായി വിളയും. നോക്കിയും കണ്ടും എടുത്തില്ലെങ്കിൽ ഒന്നിച്ച് പഴുത്ത് ചീഞ്ഞളിയും. അതിനാൽ മൂപ്പായത് ഇറക്കിക്കൊണ്ടുവരും. മുറിച്ച് ചുളകളെടുത്ത് നാലായി പിളർന്ന് തിളക്കുന്ന വെള്ളത്തിലിട്ട് വാട്ടി വെയിലുണക്കി സൂക്ഷിച്ചു വെക്കാം. പഞ്ഞക്കാലത്ത് പുഴുക്കിന് മടലും ചകിണിയുമെല്ലാം വളർത്തു മൃഗങ്ങൾക്ക് തീറ്റയും. കയറിപ്പറ്റാനാവാത്തതോ തോട്ടിയെത്താത്തതോ ആയ ചില്ലയിലെങ്ങാനും ചക്ക പഴുത്താൽ അണ്ണാൻ, വവ്വാൽ, കാക്ക, കിളികൾ എല്ലാവരും എത്തും. ചുളകൾ തിന്ന് കുരു താഴെ വീഴ്ത്തും. മണ്ണിൽ കിടന്ന് മുളച്ച് വംശവർദ്ധനവിന്. പക്ഷേ സ്വാർത്ഥനായ മനുഷ്യൻ സമ്മതിക്കില്ല, ഒന്നില്ലാതെ പെറുക്കിയെടുക്കും. മനുഷ്യന് എത്ര തിന്നാലും തികയുകയില്ലല്ലോ. നല്ല കുരു ധാരാളം ഉണ്ടെങ്കിൽ കഴുകി തോരാനിടും മൂടക്കിടാൻ. അടുക്കള വശത്തെ തിണ്ണയുടെ കോണിൽ കല്ലും മണ്ണും ചേർത്ത് കെട്ടിയ ചതുരക്കുഴിയിൽ ഉണങ്ങിയ മണൽ കുറച്ചു നിരത്താം. അതിനു മുകളിൽ കുരു. വീണ്ടും മണലോ ഉണങ്ങിപ്പൊടിഞ്ഞ മണ്ണോ വിതറും. ചില കാലം കുഴി നിറച്ചുണ്ടാകും. മഴയും തണുപ്പും കൂട്ടിന് പഞ്ഞവും ഉള്ള മിഥുനവും കർക്കിടകവും തള്ളിയാൽ നീങ്ങുകയില്ല. മൂടി പുതച്ചിരിക്കാം. പിള്ളേരുള്ള വീടുകളിൽ ദാരിദ്ര്യം കൂട്ടിന് വരും. പിന്നത്തെ കാര്യം കഠിനമാണ്. എരിപൊരി കൊള്ളുന്ന കൊച്ചു വയറുകൾ കടന്നലുകൾ പോലെ മൂളി നടക്കും. എങ്ങും ഒരു കാട്ടുതാൾ പോലും ഇല്ലാത്ത കാലം. മൂടക്കുരുവും വാട്ടക്കപ്പയുമുള്ള വീട്ടമ്മയ്ക്ക് തലവേദനയില്ല. അത്താഴം കഴിഞ്ഞ് രാവിലെ പുഴുങ്ങാൻ വേണ്ടത്ര കപ്പയും കുരുവും ഓരോ പാത്രത്തിൽ വെള്ളമൊഴിച്ചിടും. രാവിലെ കുതിർന്ന കപ്പ കഴുകിയെടുത്ത് ചുരണ്ടിപ്പിളർന്ന കുരുവും ഒന്നിച്ചൊരു പുഴുക്ക് കൂട്ടാൻ കറിയോ ചമ്മന്തിയോ ഉണക്കമീൻ ചുട്ടതോ. പിള്ളേർക്കിഷ്ടം പുഴുക്കും കൂട്ടാനുമല്ല, പൊട്ടക്കലമോ ചീനച്ചട്ടിയോ അടുപ്പിൽ വെച്ച് ചുട്ട് പഴുക്കുമ്പോൾ മൂടക്കുരു വാരിയിട്ട് ഇളക്കി വറുക്കണം. പാകമായാൽ മുറത്തിൽ ചൊരിഞ്ഞിട്ട് ചിരട്ട കൊണ്ട് അമർത്തി തേച്ചാൽ തൊലിയും ചവരും പോയി കിട്ടും. കടിച്ചു തിന്നാം. തേങ്ങാപ്പോളും ഉണ്ടെങ്കിൽ രസം പരിപാടി. കുരു അടുപ്പിലിട്ട് ചുട്ട് തിന്നാം. സന്ധ്യാനേരത്ത് അയ്യപ്പൻ തേൻവരിക്കയിൽ ചാരി നിന്നു. ആരുടെയോ ഗദ്ഗദം പോലെ ചെറിയ ഒരു ചുടുകാറ്റ്. ഇനി എങ്ങനെ? ഇത്ര നാൾ, എത്ര നാൾ? പ്ലാവിന് മറഞ്ഞു നിന്ന് ആരോ അങ്ങനെ ചോദിച്ചില്ലേ? തടിയുടെ മറുവശം ഒരാൾ നിന്നാൽ ഇപ്പുറം കാണാനാവില്ല. അയ്യപ്പൻ ഓർത്ത് പിറുപിറുത്തു. പ്ലാവേ, നിന്റെ ദുരന്തം ഈ പൊണ്ണ തടിയല്ലേ? നീയൊരു എലിമ്പനോ പോത്തനോ പൊത്തനോ ആയിരുന്നെങ്കിൽ. അല്ല, അയ്യപ്പനും അത് അറിയില്ലെന്നുണ്ടോ? മണ്ണ് തരുന്നതെല്ലാം മരങ്ങൾ സ്വീകരിക്കും. പിന്നെ നിന്റെ മുത്തച്ഛനല്ലേ എന്റെ അരികിൽ വീട് വെച്ചത്? എന്നെ വെട്ടിക്കളയാൻ കുറേ ആളുകളുണ്ടെന്നും അയാൾ നോക്കിയതാണ്, നോക്കിയല്ലോ. എലുമ്പനും പൊത്തനും ഒക്കെ പോട്ടെ, രുചിയില്ലാത്ത കായ്കളായിരുന്നു എന്റേതെങ്കിൽ എന്നെ എന്നേ അഗ്നിക്കിരയാക്കുമായിരുന്നു. മുതുമുത്തച്ഛൻ മുതൽ ഇളമുറയിലെ കുഞ്ഞുങ്ങൾ വരെ എന്റെ മധുര കനികൾ തിന്നു. എന്റെ തണലിൽ തന്നെ ഓടിയും ഒളിച്ചും കളിച്ചു വളർന്നു. ആനന്ദമായിരുന്നു അന്നൊക്കെ. നിങ്ങളിൽ പലരും എന്നെ വിൽക്കാൻ വിചാരിച്ചില്ലേ? എന്റെ ചെയ്തില്ല. നിന്റെ മകൻ തീർച്ചയായും അത് ചെയ്യും. ഇല്ല ഇല്ല, അവൻ എന്റെ മകനാണ്, ഞാൻ അനുവദിക്കില്ല. ഒരു വൃദ്ധന്റെ വ്യാമോഹം. അച്ഛന്റെ വാക്കുകൾക്ക് മകൻ ചെവി തരുമെന്നോ? ഇല്ലേ. നിശ്വാസം പോലെ പിന്നെയും ഒരു ഇളങ്കാറ്റ്. കടുപ്പമുള്ള തടിയിൽ ഒരു കോടാലി ആഞ്ഞു പതിക്കുന്നില്ലേ? മഞ്ഞ നിറമുള്ള ചീളുകൾ ചിതറുന്നു. മുറിപ്പാട് ഒഴുകുന്ന വെളുത്ത ചറത്തിന് ചോര നിറം. വേദന കൊണ്ട് തേൻവരിക്കയുടെ കൊമ്പുകൾ വിറയ്ക്കുന്നു. അയ്യോ പ്ലാവേ, ദൈവവൃക്ഷങ്ങളിൽ നീ ഉത്തമനും പുണ്യവാനുമല്ലേ? എന്തു കുറ്റത്തിനാണ് നിന്നെ വെട്ടിവീഴ്ത്തുന്നത്? പല കാലം ഒരു കുടുംബത്തിന്റെ വിശപ്പടക്കി തണലേകി ജീവജലം വറ്റിപ്പോകാതെ കാത്തു. ചുറ്റുവട്ടത്തിലുള്ള മണ്ണ് വളക്കൂറുള്ളതാക്കി നിലനിർത്തി. പുതിയ നിയമത്തിൽ ഇതെല്ലാം കുറ്റങ്ങളല്ലേ? റബ്ബറിന് പ്ലാവ് ഒരു തടസ്സമാണെന്ന് നിന്റെ മകൻ വിചാരിക്കുന്നു. എന്നെ വിൽക്കാൻ അവൻ പണം വാങ്ങിയല്ലോ. തലയിൽ ഒരു കൊമ്പ് ഒടിച്ചിട്ടെങ്കിലും ആ ദുഷ്ടന് കൊല്ലണം അല്ലേ? എന്തൊരു കഷ്ടമാണിത്. വൃക്ഷങ്ങൾക്ക് പകയില്ലെന്ന കാര്യവും അറിയില്ല. വെട്ടിമുറിക്കുമ്പോഴുണ്ടാകുന്ന വേദന പൊറുക്കണമെന്ന് വെട്ടുകാരൻ അപേക്ഷിച്ചാൽ നിരസിക്കുന്നതെങ്ങനെ? വൃക്ഷങ്ങൾ നശിക്കുമ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനൊന്നും ഞങ്ങൾ ബാധ്യസ്ഥരല്ല, അതും ഓർക്കുക. മടിച്ചാണെങ്കിലും അയ്യപ്പൻ മകനെ ഉപദേശിച്ചു, തേൻവരിക്ക വിൽക്കരുത്, അത് മക്കളെ പോറ്റിയതല്ലേ. സുരേന്ദ്രൻ മുഖമുയർത്താതെ ചുറ്റിലും നോക്കി. അച്ഛൻ മാത്രമല്ല, ഭാര്യയും മക്കളും കൂടി തന്റെ മറുപടിക്ക് കാതോർക്കുന്നു. തീരെ ഇഷ്ടപ്പെടാതെ അയാൾ പിറുപിറുത്തു, ഒരു പ്ലാവല്ലേ, പോട്ടെ. നിരാശയോടെ അയ്യപ്പൻ കണ്ണുകൾ പിൻവലിച്ചു. ആ പ്ലാവുള്ളതുകൊണ്ട് മക്കൾ പഞ്ഞമറിഞ്ഞിട്ടില്ല. ലീലയുടെ ശബ്ദം. നിന്റെ മക്കളെടി കുറച്ച് പഞ്ഞം കൊള്ളട്ടെ. കണ്ണിക്കടിയുള്ളവർ ചിരിക്കും. ചിരിച്ചോട്ടെ, ഇതുപോലൊന്ന് വേറെ ആർക്കും ഇല്ലെന്ന് ഓർക്കണം. നിനക്ക് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലല്ലോ. എരമ്പു പോയാൽ അവിടെ 50-60 റബ്ബർ വയ്ക്കാം. നല്ല പാലുള്ളതാണെങ്കിൽ ദിവസവും 3-4 കിലോ പോരായിരിക്കും. ലീലയ്ക്ക് അനുഭവങ്ങളുടെ സംശയമാണ്. അതിന് തൈ വെച്ച് 6-7 കൊല്ലം കഴിയട്ടെ. അന്ന് റബ്ബറിന് വില കിട്ടുമെന്ന് ആരറിഞ്ഞു? അയ്യപ്പൻ കൂട്ടിച്ചേർത്തു, അതെ, 1-ാം തരം വരിക്കപ്ലാവ് വെട്ടി വിറ്റേച്ച്. സുരേന്ദ്രന് കോപം വന്നു. കടം വീട്ടണ്ടേ? നിങ്ങൾക്കൊക്കെ തിന്നാനും തരണം. ഊവടാ, ആയ കാലത്ത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാ മുതലുണ്ടായത്. വിറ്റ് തിന്നാനല്ലാതെ കാൽ കാശിന് നീ ഉണ്ടാക്കിയോ? അച്ഛനൊന്ന് മിണ്ടാതിരിക്ക, മരുമകൾ വിലക്കി. സുരേന്ദ്രൻ ഇല്ലേ, പോയി. ആരാ? വാതുക്കൽ വന്ന് നോക്കിയത് അയ്യപ്പനാണ്. തേച്ച് മിനുക്കി മൂർച്ച കൂട്ടിയ മഴുവും വളയമാക്കി തോളിലേറ്റിയ വടവുമായി 3 പേർ മുറ്റത്ത്. ഞങ്ങളെ പ്ലാവ് വെട്ടാൻ വന്നതാ. അയ്യപ്പന് ശബ്ദമില്ലാതായി. കാലിലൂടെ ഒരു വിറയൽ മേൽപോട്ട് കയറി. അത് നെഞ്ചിലുടക്കി വിങ്ങുമ്പോൾ തൊണ്ട വരണ്ടു. കാഴ്ച മങ്ങി. തേൻവരിക്കയുടെ ഒരു കൊമ്പ് വെട്ടുന്നതുപോലും നോക്കി നിൽക്കാൻ തനിക്കാവില്ല. വെട്ടി വീഴ്ത്തുമ്പോൾ ഒരു പക്ഷേ വേണ്ട. വേച്ച് അയ്യപ്പൻ ഇറങ്ങി നടന്നു, മനസ്സിൽ തടി വീണ് മണ്ണ് കുലുങ്ങുന്ന പ്രകമ്പനത്തോടെ. മുറ്റത്ത് പ്ലാസ്റ്റിക് കൂടുകളിൽ റബ്ബർ തൈകൾ. തണൽ പോയി നഗ്നമായി ഉണങ്ങി വരേണ്ട മണ്ണിൽ വായ് തുറന്ന് കുഴികൾ. കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം തേൻവരിക്കയുടെ തണലിലായിരുന്നു. ചെറിയൊരു പാറ വിടവിലൂടെ ഊറി വന്ന് ഓലി നിറയും. അത് വറ്റുമായിരുന്നില്ല, അതിനാൽ വേറൊന്ന് അന്വേഷിച്ചുമില്ല. ഓലിയിലെ വെള്ളം ചൂടായി കിടന്നു, നിമിഷത്തോറും വറ്റിക്കൊണ്ട്. ചപ്പുചവറും മേൽമണ്ണും നിറച്ചിട്ടിരിക്കുന്ന കുഴികളിൽ മഴ പെയ്ത ശേഷം നട്ട റബ്ബർ തൈകൾ വേനലാരംഭത്തിൽ വാടിത്തളർന്ന് തല കുനിച്ചു നിന്നു. ലീല അതിനൊക്കെ ഓലമെടഞ്ഞ് തണൽ കുത്തി. മണ്ണ് വരണ്ടു പൊടിഞ്ഞ തക്കത്തിന് കാറ്റ് വന്ന് ഊതി പറത്തി. ഓലിയിലെ നീരുറവ നിശേഷം വറ്റിപ്പോയി. അലുമിനിയ കുടങ്ങളുമായി താഴെഭാഗത്തെ കിണറ്റുകരയിൽ വെള്ളമെടുക്കാൻ നിന്ന ലീലയോട് വീട്ടുടമ പറഞ്ഞു, എങ്ങനെയാ പറയുന്നത്? എന്തും ഇങ്ങനെ വെള്ളം തരാൻ പറ്റുകയില്ല കേട്ടോ. കുടിക്കാനൊരു കുടം ഇന്ന് കൂടി തരാം. ചൂടുകൊണ്ട് ഒരു രക്ഷയുമില്ല, ഒന്ന് കുളിക്കാതെ എങ്ങനെ കിടന്നുറങ്ങാനാണ്? സുരേന്ദ്രൻ പാത്രങ്ങളിൽ നോക്കി, എല്ലാം കാലി. മേലൊന്ന് നനയ്ക്കാൻ പോലും വെള്ളമില്ലേടി, ഞാൻ എവിടെന്ന് കൊണ്ടുവരാനാ? വറുതിക്കൊരവസാനം പോലെ മഴ ചിതറി വീണു. ആശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോൾ മുറ്റത്തിന്റെ കോണ ഇടിഞ്ഞത് കണ്ട് സുരേന്ദ്രൻ നടുങ്ങി. ചാറ്റൽ മഴയത്ത് തലയിൽ തുണിയുമിട്ട് നോക്കി നിൽക്കുന്ന ഭാര്യയുടെ അടുത്ത് ചെന്ന് അയാളും നോക്കി. 3 കൊല്ലം മുമ്പ് നട്ട റബ്ബർ തൈകൾ കൈവണ്ണം ആകേണ്ടതായിരുന്നു, ആയില്ല. മണ്ണെല്ലാം ഒഴുകിപ്പോയതിനാൽ മിക്കതും കടപുഴകി വീണു. ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഉരുൾപൊട്ടൽ ഉണ്ടായതുപോലെ എവിടെയും എഴുന്നു നിൽക്കുന്ന കല്ലുകളെ കാണാനുള്ളൂ. പിറകിൽ വന്നു നിന്ന് അച്ഛൻ പരിഹസിച്ചു, സുരേന്ദ്ര, മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ. മരം വെട്ടിയാൽ വേരുണങ്ങും, മണ്ണുണങ്ങും, കാറ്റത്തും മഴയത്തും പറന്നും ഒലിച്ചും പോകും. കുടുനീർ ചുരത്താത്ത കല്ലുകൾ തെളിഞ്ഞു വരും. ഇവിടം വിട്ട് എവിടെയെങ്കിലും പൊയ്ക്കൂടെ? എങ്ങോട്ടാണ് അച്ഛ? ഇതാണ് തേൻവരിക്ക, നാരായന്റെ നിസ്സഹായന്റെ നിലവിളി എന്നുള്ള കഥാസമാഹാരത്തിൽ നിന്നെടുത്ത കഥ തേൻവരിക്ക. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വായന. അപ്പോ ഈ ഒരു കഥ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വായിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേറെ 2 കഥകൾ ഓടി വന്നിരുന്നു. ഒന്ന് ഹരിതമോഹനം, ശ്രീ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഹരിതമോഹനം. നമ്മുടെ ഭരതയുടെ വായനമുറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഹരിതമോഹനം, അത് ഇപ്രകാരത്തിലൊരു പ്രകൃതി സംബന്ധിയായിട്ടുള്ള ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഹരിതമോഹനം. ഇത് കുറച്ചൊരു പഴയ കാലത്തെ കഥയാണെങ്കിൽ ഹരിതമോഹനം ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന ഒരു കഥയാണ്, ഒരു കുടുംബത്തിന്റെ കഥയാണ്. ഇതുപോലെ പ്രകൃതി സ്നേഹിയായ ഒരു കുടുംബനാഥന്റെ കഥയാണ് ഹരിതമോഹനം, സുസ്മേഷ് ചന്ദ്രോത്തിന്റെ. അതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ വയനാമുറിയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആ വാഴവെട്ട്, അത് പൊൻകുന്ന വർക്കിയുടെയാണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കും, എന്നാലും വായനയിൽ താല്പര്യം അത് വായിച്ചിട്ടില്ലാത്തവർക്കോ ഒരു പുനർവായനയിൽ താല്പര്യമുള്ളവർക്കോ ഒക്കെ അത് കേൾക്കാവുന്നതാണ്. ഈ രണ്ട് കഥകൾ എനിക്ക് ഈ ഒരു കഥ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കഥകളൊക്കെ ഓടി വന്നേക്കാം മനസ്സിലേക്ക്, അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ ഒന്ന് എനിക്ക് ഒന്ന് വായിക്കാമായിരുന്നു, എന്റെ വായനയിൽ ഉൾപ്പെടുത്താം. പലർക്കും അത് ഒരു പക്ഷേ അത് ഹെൽപ്ഫുൾ ആവും, കാരണം ഇത്തരത്തിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. കാരണം പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുള്ള ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഥകൾ ഒരുപാട് വരേണ്ടതുണ്ട്, വായിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കഥകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതും. അപ്പോ അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടും ആണ് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് രണ്ട് കഥകളും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ടി പത്മനാഭന്റെ മറ്റൊരു കഥയും ജീവന്റെ വഴി, അത് അതെല്ലാം ഇങ്ങനെ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന കഥകളൊക്കെയാണ്. അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വരദയുടെ വായനമുറിയിൽ ഒന്ന് കേൾക്കുക. അപ്പോ നമ്മുടെ നാരായണന്റെ കഥ തേൻവരിക്കയിലേക്ക് വരികയാണെങ്കിൽ, ഇതിലിപ്പോ ഇതിൽ പ്ലാവിനെ വെട്ടാൻ, പ്ലാവ് വെട്ടിക്കളയാൻ, അതായത് തേൻ നല്ല മധുരമൂറുന്ന തേൻവരിക്ക കഴിക്കുന്ന പ്ലാവ് വർഷങ്ങളായിട്ട് മുതുമുത്തച്ഛന്റെ കാലം തൊട്ട് വീടിന്റെ തൊട്ടരികിലായിട്ട് നട്ടു വളർത്തിയിരുന്ന പ്ലാവ് വെട്ടാനായിട്ട് മകൻ ആളെ ഏർപ്പാടാക്കുന്നു. ഒടുവിൽ ആള് വരുന്നു വെട്ടാനായിട്ട്. അപ്പൊ അതിനോടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അയ്യപ്പൻ എന്നുള്ള കഥാപാത്രത്തിനുണ്ട്. അതേസമയം അയ്യപ്പന്റെ മകനായ സുരേന്ദ്രന്, സുരേന്ദ്രനാണ് ഈ പ്ലാവ് വെട്ടാനുള്ള ഏറ്റവും ആ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതും ആളെ കൊണ്ടുവരുന്നതുമൊക്കെ ആരാണ്, സുരേന്ദ്രനാണ്. പക്ഷെ അങ്ങനെ സുരേന്ദ്രൻ എന്നുള്ള ആള് ഒരു നമ്മുടെ ഒരു പുതുതലമുറക്കാരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അതിനെ ഒരു സിമ്പലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ. എന്നാൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുകയും പ്രകൃതിയെ അറിയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് അയ്യപ്പനെ കാണിച്ചിരിക്കുന്നത്. അപ്പോ അയ്യപ്പൻ നന്നായി തിരിച്ചറിയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു മരം മുറിച്ചാൽ പോലും, ഒരു തേൻവരിക്കയുടെ കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രകൃതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനുഷ്യൻ ഓരോ തവണയും ഓരോ മരം മുറിക്കുമ്പോഴും ഓരോന്നും നമ്മൾ വെട്ടി മുറിക്കുമ്പോൾ ഈ പ്രകൃതിയിലേക്ക് പ്രകൃതി ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ അയ്യപ്പനിലൂടെയാണ് നമ്മുടെ കഥാകൃത്ത് നാരായണൻ നമുക്ക് നൽകുന്നത്. അപ്പൊ പ്രകൃതി എങ്ങനെ പ്രതികരിക്കും, പ്രകൃതി എങ്ങനെ ഈ പ്രകൃതിയിൽ ഒരു അസന്തുലിതാവസ്ഥ, അതിന്റെ ഒരു ഇക്വിലിബ്രിയം എങ്ങനെ നമ്മുടെ എക്കോസിസ്റ്റത്തിനെ എങ്ങനെ അത് അഫക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കഥ രൂപേണ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് എഴുത്തുകാരൻ. അപ്പോ അയ്യപ്പന് അതുപോലെ തന്നെ പ്ലാവിനോട്, പ്ലാവ് എന്നുള്ള ഒരു പ്രതീകം ഏതൊരു വൃക്ഷവും ആയിക്കൊള്ളട്ടെ, അത് ഒരു വൃക്ഷം നമ്മുടെ മുറ്റത്ത്, വീട്ടുമുറ്റത്ത്, വീട്ടിനടിയിൽ നിൽക്കുമ്പോൾ ആ വൃക്ഷം നമുക്ക് എന്തെല്ലാം ചെയ്തു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരുപാട് തലമുറകളായിട്ട് അതിന്റെ കായികനികൾ ഭക്ഷിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ആ ഒരു തേൻവരിക്ക കഴിക്കുന്ന വർഷം, അതായത് തലമുറകളാണ് ഒരു. അപ്പൊ ഇത് നട്ടത് അയ്യപ്പനല്ല അല്ലെ, അയ്യപ്പന്റെയും മുതുമുത്തച്ഛനാണ് ആണ് ഇത് ഈ വീടിനരികിൽ നട്ടത്. ആ വീട് പ്ലാവിനരികിലാണ് വീട് വെച്ചതെന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ എത്രയോ തലമുറകൾക്ക് മുന്നേ ഉള്ള ഈ ഒരു തേൻവരിക്ക, അപ്പൊ ഒരുപാട് തലമുറകളിലൂടെ കാലഘട്ടങ്ങളിലൂടെ വന്ന തേൻവരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഈ തേൻവരിക്ക അല്ലെങ്കിൽ ഈ പ്ലാവ് തന്നെ ഒരു കഥാപാത്രമായി മാറുന്ന ഒരു കഥയാണ് തേൻവരിക്ക എന്നുള്ള കഥ. അതുകൊണ്ട് തന്നെ കഥാകാരൻ പലയിടത്തും പ്ലാവിനെ കൊണ്ടും കൂടി ചില സംഭാഷണ ശകലങ്ങൾ ഇതിൽ പറയിപ്പിക്കുന്നുണ്ട്, ഡയലോഗുകൾ ഇങ്ങനെ വരുന്നുണ്ട് പ്ലാവ് പറയുന്നതായിട്ട്. അത് പ്രകൃതി മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പൊ അയ്യപ്പനും പ്ലാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഈ കഥയിലുണ്ട്. അതൊന്നും നമ്മള് കഥ വായിച്ചു തന്നെ നമുക്ക് അത് ആസ്വാദന രീതിയിൽ നമുക്ക് മനസ്സിലാവും അയ്യപ്പനും പ്ലാവും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് എന്നുള്ളത്. അപ്പോ ഒടുവിൽ സ്വന്തം മകനേക്കാളേറെ പ്ലാവിനെ സ്നേഹിക്കുന്ന ഒരച്ഛനെ നമുക്ക് കാണാം. കാരണം നിന്നെ കൊല്ലാൻ ഓങ്ങുന്ന, അല്ലെങ്കിൽ വെട്ടിക്കളയാൻ വിചാരിക്കുന്ന എന്റെ മകന്റെ പുറത്തേക്ക് ഒരു കൊമ്പെങ്കിലും ഒടിച്ചിട്ടുകൂടെ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്രയേറെ മകനേക്കാളേറെ വൃക്ഷത്തെ സ്നേഹിക്കുന്ന അച്ഛനെ നമുക്ക് അവിടെ കാണാം. പക്ഷെ മരം പറയുന്നതായി പറയുന്ന മറുപടി എന്താണ്, ഒരിക്കലും വൃക്ഷങ്ങൾക്ക് പക എന്നുള്ള വികാരമില്ല. അപ്പൊ എന്താണ് പ്രകൃതിക്ക് പകയില്ല എന്ന് പ്രാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി എന്ത് പറയുന്നുണ്ട്, നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നുകൂടി പറഞ്ഞ് ഒഴിയുന്നുണ്ട് പ്ലാവ്. അതായത് ഉറപ്പായിട്ടും ഈ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ, അതായത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനും മരം വെട്ടി മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അതിനൊരു പ്രതിഫലനം ഉണ്ടാകുമെന്നും അതെല്ലാം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഒരിക്കലും ഒരു മരവും പ്രതികാര ബുദ്ധിയോടെ അല്ല മനുഷ്യനെ കാണുന്നത്. ആ പകയും അത്തരത്തിലുള്ള ആ ഒരു റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് എല്ലാം ഉള്ളത് മനുഷ്യനാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെ വെട്ടാൻ വരുന്ന മനുഷ്യന് മുന്നിൽ മിണ്ടാതെ നിന്നു കൊടുക്കുന്നുണ്ട് ഓരോ പ്ലാവും അല്ലെങ്കിൽ ഓരോ വൃക്ഷവും. ഒരു കൊമ്പ് പോലും മുറിഞ്ഞു വീണ് ഒരു മനുഷ്യനും മരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ഒരു വൃക്ഷവും മനസ്സുകൊണ്ട് വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രകൃതി അത്തരത്തിലല്ല, മനുഷ്യനെ പോലെ അല്ല പ്രകൃതി എന്നാണ്. പക്ഷെ പ്രകൃതിയും ഒരു ലെവൽ ഒരു പരിധി കഴിയുമ്പോൾ പ്രകൃതി റിയാക്ട് ചെയ്യും എന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ ഒടുവിൽ പറയുന്നുണ്ട്. കാരണം എന്തൊക്കെ ആ വീട്ടിലെ ഒരു വരിക്കപ്ലാവ് പോയി കഴിയുമ്പോൾ വെട്ടി ഇല്ലാതാക്കി കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ആ ഒരു വീട്ടിന് ചുറ്റും തന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഈ ഒരു ലോകത്തിന് തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ ഈ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകാം എന്നുള്ളതിന്റെ ഒരു സിംബോളിക് ആയിട്ടാണ് ഒരു വീട്ടിൽ തന്നെ ഒരു വൃക്ഷം ഇല്ലാതാവുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് കഥയിൽ. അപ്പോ അത് മറ്റു പിന്നെ ഒരു എന്താണ് ചക്ക തിന്നുംതോറും പ്ലാവ് വെക്കാൻ തോന്നും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു തലമുറയിൽ എന്താണ് ചക്ക തിന്നുംതോറും പ്ലാവ് വെക്കാൻ തോന്നും എന്നൊക്കെ നമ്മുടെ പഴമക്കാർ പറയും. നമ്മൾ ഇങ്ങനെ ചോള കഴിക്കുമ്പോഴൊക്കെ അപ്പൂമാരൊക്കെ പറയും ഇങ്ങനെ ചക്ക തിന്നുംതോറും അങ്ങനെ പ്ലാവ് വെക്കാൻ തോന്നുന്നു. പക്ഷെ എന്തുകൊണ്ടോ സുരേന്ദ്രനെ ഇത്രയധികം കുഞ്ഞുനാളില് തൊട്ടേ ചക്ക തിന്ന് വളർന്നിട്ടും മക്കള് കഴിക്കുന്നു, എന്നിട്ടും എന്താണ് പഞ്ഞമാസത്തില് കർക്കിടകത്തിലൊക്കെ എന്താണ് ഈ ചക്കയാണ് ദാരിദ്ര്യ സമയത്തും എന്താണ് മൂടക്കിട്ടിരിക്കുന്ന ചക്കയുടെ കുരുവും ഒക്കെയാണ് ദാരിദ്ര്യം മാറ്റാനായിട്ട് സഹായിക്കുന്നത് എങ്കിൽ പോലും എന്തുകൊണ്ടോ ഈ പഴഞ്ചൊല്ലൊന്നും നമ്മുടെ ഈ പുത്തൻ തലമുറയിലെ മകന് ബാധകമാവണില്ല. ഒരിക്കലും ചക്ക അല്ലെങ്കിൽ പ്ലാവ് വെക്കാനല്ല തോന്നണത്. എന്താണ് അവിടെ വെച്ചത്? റബ്ബർ തൈകളാണ്, പ്ലാവ് വെട്ടിയിട്ട് റബ്ബർ തൈകളാണ് വെച്ചത്. പക്ഷെ പ്രകൃതിയുടെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ ആ റബ്ബർ തൈകൾ ഒന്നും തന്നെ എന്താണ് വളർന്ന് വലുതായില്ല. അവയെല്ലാം മണ്ണൊലിപ്പ് കൊണ്ട് എല്ലാം ഒന്നും വളർന്ന് വലുതായതേ ഇല്ല എന്ന് ഇവിടെ കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ പിന്നെ എന്താണ് പിന്നെ അതുപോലെ ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു പ്ലാവില് ഒരുപാട് കിളികൾ വരുമായിരുന്നു പണ്ടൊക്കെ എന്ന്, ഇപ്പോ എന്താണ് രണ്ടോ നാലോ കിളികളൊക്കെ വരാറുള്ളൂ എന്ന് ഒരു ഒബ്സർവേഷൻ ഇവിടെ അയ്യപ്പൻ നടത്തുന്നുണ്ട്. അപ്പൊ പണ്ട് ഒരുപാട് കിളികൾ, പക്ഷെ ഇപ്പൊ അധികം കിളികൾ ഇല്ല എന്നുള്ള ഒരു സൂചന. അപ്പോ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ജനറേഷൻസ് മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് ഒരുപാട് അതായത് അണ്ണാന് വാവൽ കാക്ക കിളികൾ എല്ലാവരും എത്തുമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നതാണ് എന്താണ് ഈ ഇവയെല്ലാം ഈ കായ് കഴിച്ചിട്ട് ചക്ക കഴിച്ചിട്ട് അതിന്റെ കുരു താഴെ വീഴും. അപ്പൊ ഈ കുരുകൾ എന്ന് ചക്കയുടെ കുരു വീണിട്ട് വംശവർദ്ധനവിനാണ് വീഴണത് എന്ന് പറയുന്നു. പക്ഷെ അവിടെയും മനുഷ്യന് എന്താ ചെയ്യുന്നത്? മനുഷ്യന് എത്ര തിന്നാലും മതിയാവില്ല, ആ കുരുവെല്ലാം ഒന്നില്ലാതെ പെറുക്കിയെടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പോലും മനുഷ്യന്റെ ഒരു എന്താണ് ആ ഒരു ആറ്റിറ്റ്യൂഡ്, മനുഷ്യന് അപ്പോഴും എന്താണ് മനുഷ്യന് തിന്നാൽ മതിയാവാത്ത മനുഷ്യൻ, അപ്പോ മനുഷ്യന് സമ്പാദിക്കാനുള്ള ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും വെട്ടിയിട്ട് എന്താണ് റബ്ബർ തൈ വെച്ചാൽ കൂടുതൽ നേട്ടം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. റബ്ബറിന്റെ വില കൂടുന്ന സമയമായത് കൊണ്ട് ഇവിടെയൊക്കെ റബ്ബർ തൈകൾ വയ്ക്കാം. അപ്പോ അതാവുമ്പോൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സഹായം ചെയ്ത തേൻവരിക്കയെ മറന്നുപോകുന്ന വിസ്മരിച്ചു പോകുന്ന ഒരു തലമുറയാണ് ഇവിടെ സുരേന്ദ്രനിലൂടെ കാണിക്കുന്നത്. എന്നാൽ സുരേന്ദ്രന്റെ ഭാര്യയും അല്ലെങ്കിൽ സുരേന്ദ്രന്റെ മക്കളും ഒക്കെ മുത്തച്ഛനോടൊപ്പമാണെന്നും അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ നാരായൺ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ എന്താണ് ഈ ഈ പ്ലാവ് വെട്ടി മുറിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വീട്ടില് ഒരു തണൽ വൃക്ഷം തന്നെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഭയങ്കര വെയിലായിരിക്കും. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവമുള്ളൊരു കാര്യമായിരിക്കും. നമ്മളൊക്കെ എന്താണ് പ്ലാവിന്റെ ഇല വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്ലാവിന്റെ ഒരു കൊണ്ടൊക്കെ അങ്ങ് ഒരു വലിയ ശിഖരം തന്നെ അങ്ങ് മുറിച്ചോളായി. പക്ഷെ പിറ്റേന്നോട്ട് നമുക്ക് ആ നമ്മളെവിടെയാണോ ആ ശിഖരം മുറിച്ചു കളഞ്ഞത് ആ ഭാഗത്ത് ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം ഷെയ്ഡാണ് തണലാണ് നൽകിയിരുന്നത് എന്നുള്ളത്. അപ്പൊ അപ്രകാരം ഈ ഒരു കഥയിൽ എന്താണ് സംഭവിച്ചത്? ഇത് വെട്ടി മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കുഞ്ഞു ഓലി ഉണ്ടായിരുന്നു. അതായത് ആ പാറയുടെ വിടവിലൂടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുഞ്ഞു സ്ഥലമാണ് ഓലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ നിന്നാണ് ഇവർ ഒരിക്കലും വെള്ളത്തിന്റെ പഞ്ഞവർ ഇറങ്ങിയിട്ടില്ല. എപ്പോഴും കുളിർമയാണ്. പക്ഷെ ഈ പ്ലാവ് പോയതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ആ ഓലിയിലെ വെള്ളം എല്ലാം വറ്റി ഇവർക്ക് വെള്ളം മറ്റൊരു അതായത് അപ്പുറത്തെ വീടുകളിൽ പോയിട്ട് വെള്ളം എടുക്കേണ്ട സ്ഥിതിയാണ്. അപ്പൊ വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുന്നു. അപ്പൊ ഇപ്പോഴും ഉണ്ട് വെള്ളം, അതായത് നമ്മുടെ ജലക്ഷാമം എന്നുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന നമ്മുടെ സ്വന്തം വീട്ടിലെ നീരുറവ നമ്മള് ആ പ്ലാവ് വെട്ടി മുറിച്ച് ഒരു വലിയൊരു വൃക്ഷം വെട്ടി മുറിക്കുമ്പോൾ അതിന്റെ വേരോടി മണ്ണുകളിൽ വെള്ളം തങ്ങാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഇല്ലാതാക്കിയിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം കോരാൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ എന്താ നമ്മുടെ നഗരത്തിലൊക്കെ ആണെങ്കിൽ എന്താണ് ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുവരുന്നത് നോക്കി നമ്മൾ നിൽക്കുകയാണ്. ഇങ്ങനത്തെ വെള്ളം ആർക്കുമല്ല, ശുദ്ധജലം എന്ന് എഴുതിയിരിക്കുന്ന ടാങ്കറുകൾക്ക് മുമ്പിൽ നമ്മൾ കുടവും കൊണ്ട് പ്ലാസ്റ്റിക് കുടവും കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുത്തുകാരൻ ഈ ഒരു ഒരു വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു കഥയിലൂടെ ഒരു തേൻവരിക്കയിലൂടെ അദ്ദേഹം പറഞ്ഞു തരികയാണ്. തേൻവരിക്ക വളരെ മധുരമുള്ളതാണ്. അപ്പൊ മധുരമുള്ള ഒരു കഥ അല്ലെങ്കിൽ മധുരമുള്ള ആ ഒരു കായിലൂടെ വളരെ കയ്പേറിയ ഒരു കാര്യമാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നത്. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ എന്നുള്ള ഒരു വലിയ വാർണിംഗ് കൂടിയാണ് കഥാകാരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി വെട്ടുന്നത് എന്ന് പറഞ്ഞു തരികയാണ് ഈ കഥയിലൂടെ നാരായണൻ. പിന്നെ ഒരുപാട് മാസങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. തുലാമാസം, മകരം, കുംഭം, മിഥുനം, ഇത് വളരെ വ്യക്തമായിട്ട് അതായത് പ്രകൃതി അറിഞ്ഞു ജീവിക്കുന്ന ഓരോ മാസത്തിലും ആ ചക്കയുടെ മാറ്റങ്ങൾ, ചക്കയുടെ വിളവെടുപ്പ്, അതായത് ചക്കയുടെ ഇത് ആദ്യത്തെ മുള പൊട്ടുന്നത് തൊട്ട് പിന്നെ അങ്ങോട്ട് അത് വിളവാകുന്നതും അതിന്റെ അത് എപ്പോഴാണ് അത് വിള, അതായത് മുള്ളൊക്കെ കറുത്ത് വരുമ്പോഴാണ് ചക്ക പാകമാവണത്. അപ്പൊ അതൊക്കെ ഏതേത് മാസങ്ങളിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ആ ഒരു പ്ലാവിനെ നിരീക്ഷിച്ച് പോകുന്നതാണ് അയ്യപ്പൻ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ പഴയ തലമുറക്കാർക്ക് എല്ലാം അറിയാം. ഒരു പ്ലാവിനെ നോക്കുമ്പോ അറിയാം, ഒരു ചക്ക അടക്കുമ്പോൾ നോക്കി വെക്കുമെങ്കിലും ഒരു പെർമിഷൻ ഇങ്ങനെ എടുത്തിട്ട് ഒരു മൗന പ്രാർത്ഥന എടുത്തിട്ടാണ് ഒരു ചക്ക പോലും അടർത്തിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു മനസ്സിലൊരു തോന്നലാണ് ഒന്ന് കുറയുകയല്ലേ എന്ന്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മനോഭാവം ഓരോ മനുഷ്യനും ഉണ്ടെങ്കിൽ ഒരു ചക്ക പൊട്ടിക്കും അടർത്തിയെടുക്കും, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു മാവോ ഏതെങ്കിലും ഇങ്ങനെ ഏത് കായികനികളാണ് നമ്മൾ പൊട്ടിക്കുമ്പോ എന്താ മനസ്സിലൊരു വിങ്ങലോടുകൂടി ഇത് ചെയ്യുമ്പോ എത്രത്തോളം ആ വൃക്ഷത്തോടും പ്രകൃതിയോടും ആ മനുഷ്യന് സ്നേഹമുണ്ടെന്നും എത്രത്തോളം ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടാണ് മനുഷ്യൻ ജീവിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ തലമുറ ഒരു യാതൊരു ഇത്തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ലാതെ മരം ഇങ്ങനെ വെട്ടി വീഴ്ത്തുമ്പോൾ, അതായത് നമ്മളിപ്പോ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെട്ടി മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, റബ്ബറൈസ്ഡ് ടൈൽസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെക്കുന്നു, കാർക്ക് കെട്ടിയിടം കണക്കാക്കിയിട്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പോലും മണ്ണ് ചവിട്ടി നടക്കാൻ പറ്റില്ല. പക്ഷെ വീട് നോക്കിയാൽ നല്ല മനോഹരമായിരിക്കും. പക്ഷെ ഈ കണ്ട ചെടികളെല്ലാം മുറിച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ അയ്യപ്പൻ ചിന്തിക്കുന്നത് പോലെ, അയ്യോ ദൈവമേ ഒരെണ്ണം കുറയുകയാണല്ലോ, അപ്പം 100-150 ചക്ക കായ്ച്ചു കിടക്കുമ്പോഴാണ് ഒരെണ്ണം അടർത്തിയെടുക്കുമ്പോ പോലും ചിന്തിക്കുന്ന ആ ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഓരോ മരം വെട്ടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ശിഖരം നമ്മൾ മുറിച്ചിടാൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു ചിന്ത, അയ്യപ്പൻ ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു മൗന പ്രാർത്ഥന, ഈ ഒരു അനുമതി തേടുന്ന ആ ഒരു മനസ്സ്, ആ വൃക്ഷത്തോട് ചോദിക്കുന്ന ആ ഒരു മനസ്സ് ഓരോ മനുഷ്യനും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നമ്മുടെ പ്രകൃതിയും നമ്മുടെ മരങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രം മതിയാകും, മറ്റൊന്നും വേണ്ട. നമുക്ക് ഈ വലിയ എന്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിനുകളോ അഫോറസ്റ്റേഷൻ ക്യാമ്പയിനുകളോ ഒന്നിന്റെയും ആവശ്യമില്ല. മനുഷ്യന്റെ മനസ്സൊന്ന് മാറിയാൽ മതി. ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോ അയ്യോ ഇത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മരമല്ലേ, ഇത് വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ തൊട്ട് ഇവിടെ എന്ത് വെയിലായിരിക്കും, അല്ലെ ഇത് എത്രയോ വർഷം കൊണ്ട് നമ്മൾ കഴിക്കണതാണ് ഇതിലെ കായ്കള് എന്നൊക്കെ ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമ്മളത് എന്താണ് നമ്മുടെ കൈകൾ അങ്ങോട്ട് ഓങ്ങുകയില്ല, നമ്മൾ ഒരു മഴവും എടുക്കുകയില്ല ഇത് വെട്ടിക്കളയാനായിട്ട്. ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഒരു നന്മയുള്ള ചിന്ത ഓരോ മനുഷ്യരിലും അല്ലെങ്കിൽ നമുക്കും നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ കുട്ടികൾക്കും നമുക്ക് അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നാരായൺ ഈ കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് തേൻവരിക്ക എന്ന ആ ഒരു കഥയിലെ ഏറ്റവും വലിയൊരു സന്ദേശവും അത് തന്നെയാണ്. അപ്പോ നമുക്ക് വരദയുടെ വായനമൂലിയിൽ നിന്നും പറയാനുള്ള സന്ദേശവും അത് തന്നെയാണ്. മരങ്ങളൊന്നും മുറിക്കാതിരിക്കുക. നമ്മുടെ ഉള്ള മരങ്ങളെ പുതുതായിട്ടൊന്നും നട്ടുപിടിപ്പിച്ചില്ലെങ്കിലും വേണ്ടില്ല. നമ്മുടെ പഴയ തലമുറക്കാർ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന നമ്മൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ എന്താണ് മാവും പ്ലാവും അതൊന്നും ഉള്ളതിനെയെങ്കിലും നിലനിർത്തുക എന്നുള്ള ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് നമ്മുടെ വരദയുടെ വായനാമൂലിയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. അതുമാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വരദ സ്ട്രീമിംഗ് റൂം.